ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങി സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഒരുങ്ങി സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ഗുണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷൻ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ എന്റെ അടിയാരോട് കരുണയെ നിമിച്ച് രാജാവേ നിനക്ക് സ്തുതി. പാർശ്വമോർക്കൃതസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദോഷം സ്രോതിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദൃഷ്ടൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. നമ്മൾ ആ രാജ്യശക്തിയും മഹത്വം നേക്കുന്നതിനൊക്കെയുള്ളാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരസ്ഥലമായ നമ്മുടെ കർത്താവായി ശിശിയെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഇതുമുള്ള ബ്രാൻഡ് എം എ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും ദേവനമ്പുരാനോടെ ചൊല്ലണമേ. ആമീൻ. മറിക്കുമോർ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന സന്ധ്യായാമത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദേശത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്റെ തിരുവേദനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ വലിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രവർത്തകരെ വിശദീകരിക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ ഇടവുകളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെ വലം കൈകൊണ്ട് ഇടകൈകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി വിശദീകരിക്കണമേ. അനേകരെ തകർന്ന മനസ്സോടെ പ്രയാസത്തോടെ ഒരു വിഷയത്തിൽ സംബന്ധിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാവരോടും കൂടെ ഇരിക്കണമേ. ആശ്വാസം അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഉജ്ജ്വലിപ്പിക്കുന്ന ദിവസങ്ങളായിട്ട് ഇത് മാറണമേ. അനുഗ്രഹീതമായ നൽവരങ്ങളാൽ ഞങ്ങളെ വഴി നടത്തണമേ. ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം നിന്റെ വിജയ സ്ലീപായാൽ തരണം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തുമാറാകണമേ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടാണല്ലോ കർത്താവ് ഞങ്ങൾക്ക് അപ്രത്യക്ഷമായതെങ്കിലും ദൈവമായ കർത്താവെ, നിന്റെ അപ്രത്യക്ഷ സാന്നിധ്യം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ വഴി നടത്തുന്നുണ്ട്. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം നൽകി ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളോടൊപ്പമുണ്ട്. എന്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണം. വിട്ടുപിരിയാത്ത സ്നേഹമായി ഞങ്ങളെ വഴി നടത്തണം. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, വീണ്ടും ഒരു സന്ധ്യായാമം കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്കിടയായി. ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണല്ലോ. പുതിയതായി പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ നമ്മൾ കാത്തിരിക്കുകയല്ല, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ജ്വലനം സംഭവിക്കേണ്ട ദിവസങ്ങളാണ്. എന്നാൽ ആണ്ടടക്ക ആരാധനയിൽ കർത്താവിന്റെ സ്വർഗാരോഹണവും പെന്തക്കോസ്ത് വരെയുള്ള ദിവസങ്ങളിൽ 10 ദിവസത്തെ കാത്തിരിപ്പിന്റെ ദിവസങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നത് ഇനി പുതിയതായി പ്രാപിക്കുന്നതിന് വേണ്ടിയല്ല. ആ ചരിത്ര സംഭവത്തെ നമ്മൾ ഓർക്കുകയും പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രോജ്വലിപ്പിക്കുകയും ചെയ്യുന്ന സമയമാണിതെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. ഒരു കൂട്ടം കനൽക്കട്ടകൾ കിടക്കുന്നു. ആ കനൽക്കട്ടയിൽ നിന്ന് ഒരു കനൽക്കട്ട എടുത്ത് ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി പുറത്തേക്ക് വെച്ചാൽ കുറച്ചു സമയം കഴിയുമ്പോൾ അത് കാറ്റൊക്കെ അടിച്ച് അല്ലെങ്കിൽ തണുപ്പൊക്കെ അടിച്ച് അത് കരിക്കട്ടയായിട്ട് മാറും. എന്നാൽ വീണ്ടും ആ കരിക്കട്ട വീണ്ടും കനൽക്കട്ടയുടെ കൂട്ടത്തിലേക്ക് എടുത്തിടുകയാണെങ്കിൽ അത് വീണ്ടും ജ്വലിച്ച് ആ കൂട്ടത്തിന്റെ ഭാഗമായിട്ട് മാറും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇങ്ങനെയുള്ളതാണ്, നമ്മളെ ജ്വലിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ജ്വലനം സംഭവിക്കും. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള നമ്മുടെ ചിന്തകളും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെക്കാളുപരി പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരു കൂട്ടത്തിന്മേൽ ആവർത്തിക്കുകയാണ്. പെന്തക്കോസ്ത് പെരുന്നാളിലേക്കൊക്കെ കടക്കുമ്പോൾ സഭയായി അത് സ്വീകരിപ്പാൻ തക്കവണ്ണമുള്ള ഒരു പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കരിക്കട്ട പോലെ ഇരിക്കുന്ന ജീവിതാനുഭവങ്ങളെ വീണ്ടും നീ ഉജ്ജ്വലിപ്പിച്ച് കർത്താവെ അത് കനൽക്കട്ടകളാക്കി മാറ്റണമേ എന്ന് പ്രത്യേകമായി ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരിയും ചാരവും ഒക്കെ മൂടിയിരിക്കുന്ന ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ സാധിക്കട്ടെ. ദൈവകൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യമാണ് നൽകുന്നത്. അപ്പൊ ഇനി കുരിശുമരണത്തെ പറ്റിയുള്ള ബോധ്യമൊന്നുമില്ല, കാരണം ഇനി കുരിശുമരണം ഇല്ല, കുരിശുമരണം കഴിഞ്ഞു. ഇനി ന്യായവിധിയാ, അപ്പൊ അതിനെപ്പറ്റി ഇച്ചിരി ഭയം വേണം, ന്യായവിധിയെ പറ്റിയുള്ള ഭയം വേണം. എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ മരണം, ന്യായവിധി, സ്വർഗം, നരകം, നാല് കൂട്ടം കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിലേത് വേണം, സ്വർഗം വേണോ നരകം വേണോ ന്യായവിധിക്ക് ശേഷം എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ദിവസങ്ങളായിട്ടും കൂടെ ഇനിയുള്ള ദിവസങ്ങൾ പ്രത്യേകമായിട്ട് മാറണം. നമ്മുടെ ആത്മീയ മന്ദത മാറ്റി ഉജ്ജ്വലനം സംഭവിക്കുന്ന ദിവസങ്ങളായി തുടർന്നുള്ള ദിവസങ്ങൾ തീരട്ടെ. സ്നേഹത്തിന്റെ ജ്വാല നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അന്നാമ്മയും പാസ്റ്ററും എന്ന പുസ്തകത്തിലെ 7-ാമത് അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വരെ 1-2 ആഴ്ചകളിൽ വാങ്ങിപ്പോയവരോ സജീവരാണെന്നുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്തിനവര് വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ദൈവത്തിന് മുമ്പിൽ ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല, കാരണം ദൈവത്തിന് ഇതെല്ലാം ഒരുപോലെയാണ്. അത് വളരെ വ്യക്തമായി നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ ശരീരത്തിൽ നമ്മുടെ ആയുഷ്കാലം അനുഗ്രഹീതമായി ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും നമ്മൾ ഓർമ്മിപ്പിച്ചു. നമ്മുടെ വാങ്ങിപ്പോയവരെ സജീവമായിട്ട് നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ തന്നെ നിന്നുകൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 7-ാമത്തെ ചാപ്റ്ററാണ്. ഇന്ന് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എന്താണ് എന്നുള്ളത്. വിശുദ്ധന്മാര് അവര് സജീവരാണോ, അവരോട് എന്തിനാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് എന്നുള്ള വിഷയത്തെ പറ്റിയാണ് 7-ാം അധ്യായം പരാമർശിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റിലേക്ക് കടക്കാം. ഇങ്ങനെയാണ് തുടങ്ങുന്നത് പതിവ് പോലെ. അന്നാമ്മയുടെ ഭവനം. പാസ്റ്റർ പ്രവേശിക്കും. അന്നാമ്മ പറയുക, നമസ്കാരം, പാസ്റ്റർ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, വളരെ സന്തോഷം. പാസ്റ്റർ പറഞ്ഞു, സ്തോത്രം, ഞാൻ ഇന്ന് വന്നത് ഒരു പ്രത്യേക കാര്യത്തെ പറ്റി തിരുവചനപ്രകാരം സംസാരിക്കാനാണ്. അന്നാമ്മ, വളരെ സന്തോഷം, എന്താണ് ആ പ്രത്യേക കാര്യം? പാസ്റ്റർ പറയാം, പക്ഷെ തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ പൂർവ്വ നടപടി എന്നും പിതാക്കന്മാരുടെ കാനോനാകളം നോക്കി പറഞ്ഞാൽ പറ്റില്ല. അന്നമ്മ പറഞ്ഞ കാര്യം പറഞ്ഞാട്ടെ പാസ്റ്ററെ. വിശുദ്ധ സഭയുടെ പൂർവ്വ നടപടികളും വിശുദ്ധ പിതാക്കന്മാരുടെ കാനോനാകളും എല്ലാം തിരുവചനത്തെ, ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്, അല്ലാതെ ആരും ഒന്നും പറയുന്നില്ല, ചെയ്യുന്നുമില്ല. പാസ്റ്റർ, എന്നാൽ വേദത്തെളിവ് തരണം. നിങ്ങൾ കന്യക മറിയാമ്മയോടും മരിച്ച വിശുദ്ധന്മാരോടും ഒക്കെ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അന്നാമ്മ, അത് മധ്യസ്ഥ പ്രാർത്ഥനയല്ലേ? അവർ നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്, അല്ലാതെ അവർ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ ഈ കാര്യം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടതായ ഒരു കാര്യമാണ് നമ്മുടെ സാധാരണ ജീവിതത്തിലുള്ള ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ ലോ തോമസ് അച്ഛന്റെ ഒരു പ്രസംഗം ഇങ്ങനെ കേൾക്കാനിടയായപ്പോൾ അച്ഛൻ പറയുകയായിരുന്നു, പരിമലയില് അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ ധാരാളം പേര് വരുമല്ലോ. അന്നേരം ഒരാൾ പറഞ്ഞു, എനിക്ക് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും വിശ്വാസം പരിമല തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നതാണെന്ന് പറഞ്ഞു. അത് മഹാമണ്ഡത്തരം, അങ്ങനെ ചെയ്യരുതൊരിക്കലും കേട്ടോ. യേശു ക്രിസ്തുവിലേക്ക് എത്തുകയാ പ്രാർത്ഥനകൾ ത്രൂ ദ സെയിന്റ്സ്, വിശുദ്ധന്മാരിലൂടെ. പരിമല തിരുമേനി ചെയ്യുന്നത് പരിമല തിരുമേനി ദൈവത്തിന് പകരം നമ്മെ അനുഗ്രഹിക്കുകയല്ല. മനസ്സിലാകാൻ ചുരുക്കത്തിൽ 2 വാക്യത്തിൽ ഇങ്ങനെ പറയാം, നമുക്ക് പകരം പ്രാർത്ഥിക്കുകയും ദൈവത്തിന് പകരം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നവരല്ല വിശുദ്ധന്മാർ. പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടി വീണ്ടും ഞാൻ പറയുന്നു, നമുക്ക് പകരം പ്രാർത്ഥിക്കുകയും ദൈവത്തിന് പകരം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നവരല്ല വിശുദ്ധന്മാർ. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നതിനുള്ള മുഖാന്തരങ്ങൾ മാത്രമാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരുന്നോളണം. അല്ലാതെയുള്ള ചിന്താഗതികൾ തെറ്റാണ്. അത് പെന്തക്കോസ്തുകാർ നമ്മളെ കുറ്റം പറഞ്ഞാൽ പെന്തക്കോസ്തുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കും. പാസ്റ്റർ പറയുക, അതാണ് ഞാൻ ചോദിക്കുന്നത്, അതൊരു അനാവശ്യമല്ലേ, മൂഢാചാരമല്ലേ? അന്നാമ്മ, വിശുദ്ധന്മാരോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തരുതെന്ന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പാസ്റ്റർ പറഞ്ഞു, ഉണ്ട്, തിരുവചനമുണ്ട്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യം. എന്ന് വായിക്കാവോ ചന്ദമേനോൻ്റെ ശ്രീമതി
ചാപ്റ്റർ.
അടുത്തതും കൂടെ എല്ലാവർക്കും വേണ്ടി
തന്നെ തന്നെത്താൻ കൊടുത്ത മനസ്സിനായി തന്നെ
തന്നെ അതാണ് വാക്യം. അന്ന് തിമൊഥെയൊസ് 2:5-6 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്ന് വിശുദ്ധ പൗലോസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പാസ്റ്റർ പറയുകയാണ്, യേശു ക്രിസ്തു ആകുന്ന ഏക മധ്യസ്ഥനെ ഉള്ളൂ എന്ന് തിരുവചനമുള്ളപ്പോൾ നിങ്ങൾ വിശുദ്ധന്മാരോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് സ്പഷ്ടമായും തെറ്റല്ലേ? ഉടനെ അന്നാമ്മ മറുപടി പറയാം, യേശു ക്രിസ്തു ഏക മധ്യസ്ഥനാകുന്നു എന്നും അതുകൊണ്ട് വേറെ മധ്യസ്ഥൻ ഉണ്ടായിക്കൂടെന്നുമാണോ പാസ്റ്റർ പറയുന്നത്? ഏക മധ്യസ്ഥനേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രം. ഉടനെ അന്നാമ്മ വീണ്ടും പറയുക, ശരി, 1 തെസ്സലോനിക്കർ 5:25 വായിച്ചാട്ടെ. സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കയിലുള്ള ആൾക്കാരോട് പറയുക, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇത് പാസ്റ്ററാ വായിച്ചത്, പാസ്റ്റർ വായിക്കുന്നു, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇത് ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള പ്രാർത്ഥനയാണ്. പെട്ടെന്ന് പാസ്റ്റർ മറുപടി പറഞ്ഞു, അത് മരിച്ചുപോയവരോടല്ല, ജീവിച്ചിരിക്കുന്നവരോടാണ് എന്ന് പറയുക. ഇനി അന്നാമ പറഞ്ഞു, റോമർ 15:31 കൂടി വായിച്ചാട്ടെ. റോമർ 15:31, റോമൻസ് 15:31.
ഇങ്ങനെ ഞങ്ങൾ ദൈവത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കാനതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു.
നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. പ്രാർത്ഥനയിൽ പോരാടണം, പ്രാർത്ഥന മധ്യസ്ഥത ആവശ്യപ്പെടുക. രണ്ട് വാക്യങ്ങൾ കണ്ടു, 1 തെസ്സലോനിക്കർ 5:25 സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, റോമർ 15:31 നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 2 പ്രാവശ്യം മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഇതും ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള മധ്യസ്ഥ പ്രാർത്ഥന, അല്ലാതെ മരിച്ചുപോയ വിശുദ്ധന്മാരെ കുറിച്ചല്ല. അന്നാമ്മ പറഞ്ഞ മറുപടി പറയുക, ദൈവത്തോട് അപേക്ഷിപ്പാൻ ഏക മധ്യസ്ഥനെ ഉള്ളൂ എന്ന് പറഞ്ഞത് വിശുദ്ധ പൗലോസാണ്. ക്രിസ്തുവിനോടല്ലാതെ വേറെ മധ്യസ്ഥന്മാരോട് അപേക്ഷിച്ചതും വിശുദ്ധ പൗലോസ് തന്നെ. അതെങ്ങനെ നീതീകരിക്കുന്നു? പാസ്റ്റർ, സ്തോത്രം സ്തോത്രം. വിശുദ്ധ പൗലോസ് അപേക്ഷിച്ചത് ജീവനോടിരിക്കുന്നവരോടാണ്, മരിച്ചവരോടല്ല. അന്നാമ്മ മറുപടി പറയുക, അത് ശരി, ഏക മധ്യസ്ഥൻ ക്രിസ്തുവേ ഉള്ളൂവെന്ന് വ്യക്തമായി പറഞ്ഞ വിശുദ്ധ പൗലോസ് ജീവിച്ചിരിക്കുന്ന വേറെ മധ്യസ്ഥന്മാരോട് അപേക്ഷിച്ചിരുന്നു എന്ന് സമ്മതിക്കുന്നില്ലേ? അപ്പോൾ വേറെ മധ്യസ്ഥന്മാരാകാം. പാസ്റ്റർ പറയാൻ സമ്മതിക്കുന്നു. അപ്പോ പാസ്റ്ററിന്റെ ആദ്യത്തെ ന്യായത്തിൽ നിന്ന് മറുപടി വന്നു കഴിഞ്ഞു. ഏക മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം എന്ന് പാസ്റ്റർ 1 തീമത്തിയോസ് 2:5 പറഞ്ഞതിന് അന്നാമ വളരെ ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിനോടല്ലാതെ പൗലോസ് ശ്ലീഹ തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട 2 വാക്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മറ്റ് മധ്യസ്ഥന്മാരോട് പൗലോസ് തന്നെ അപേക്ഷിച്ചിട്ടുണ്ട്, ശരിയല്ലേ എന്ന് ചോദിച്ചു. ഉടനെ പാസ്റ്റർ പറഞ്ഞു, അത് സമ്മതിക്കുന്നു. ഇനിയും ഈ ടെക്സ്റ്റിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും ഒരു പ്രാവശ്യം കൂടി ഓർക്കാൻ വേണ്ടി വീണ്ടും പറയുന്നു, അത് ഈ ടെക്സ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് പറയുക. ഈ 1 തീമത്തിയോസ് 2:5 ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, തന്നെ തന്നെ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ മധ്യസ്ഥത എന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി നേരത്തെ കണ്ടതാ, ഒരു പ്രാവശ്യം കൂടി കാണുന്നു. തന്നെ തന്നെ മറുവില, ഹി ഗേവ് ഹിംസെൽഫ് എസ് റാൻസം, മറുവിലയായി കാൽവരി കുരിശിൽ കൊടുത്ത, അതാണ് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയെ പറ്റി അവിടെ പറയുന്നത്. അതായത് കാൽവരി കുരിശിൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ യാഗമായി കൊടുത്ത ഒരേ ഒരു മധ്യസ്ഥനെ ഉള്ളൂ, യേശു ക്രിസ്തുവാണ്. വളരെ ക്ലിയർ ആ കാര്യം. പരിമലത്തിരുമേനിയോ, ഗിയോർഗീസ് സഹതായോ, മാർത്തോമാ ശ്ലീഹയോ, ദൈവമാതാവോ യേശുവിന് പകരം കുരിശിൽ കയറി നമുക്ക് രക്ഷയുണ്ടാക്കി തന്നു എന്ന് ഒരിക്കലും സഭ പഠിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മധ്യസ്ഥതയല്ല, അങ്ങനെയുള്ള ഏക മധ്യസ്ഥത, വൺ ആൻഡ് ഓൺലി, ദ യുണീക് മീഡിയേറ്റർഷിപ്പ് ഓഫ് giving himself as ransom is by Jesus Christ alone. യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ തന്നെ തന്നെ യാഗമായി കൊടുത്ത ഏക മധ്യസ്ഥൻ. അത് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലിരിക്കണം. അവിടെ ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ. ആ മധ്യസ്ഥത എന്താണ്? കൃത്യമായി ആറാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് തിമൊഥി ചാപ്റ്റർ 2 വേർസ് നമ്പർ 6 പറയുന്നു, തന്നെ തന്നെ മറുവിലയായി കൊടുത്ത മധ്യസ്ഥത. അപ്പോൾ ആ ഏക മധ്യസ്ഥത എന്ന് പറയുന്നത് തന്നെ തന്നെ മറുവിലി കൊടുത്ത മധ്യസ്ഥതയാണ്. എന്നാൽ പൗലോസ്ലീഹ ജീവിച്ചിരിക്കുന്നവരോട് തന്നെ ആവശ്യപ്പെടുന്ന മധ്യസ്ഥത മറുവിലയുടെ മധ്യസ്ഥതയോ യാഗബലിയുടെ മധ്യസ്ഥതയോ അല്ല, പിന്നെയോ പ്രാർത്ഥനയുടെ മധ്യസ്ഥത, പ്രാർത്ഥനാ മധ്യസ്ഥത. അപ്പൊ ജീവനോട് ഇരിക്കുന്നവരോട് പൗലോസ്ലീഹ തന്നെ ആവശ്യപ്പെട്ടത്. നമ്മൾ മുമ്പ് രണ്ട് വാക്യങ്ങൾ കേട്ടത്, 1 Thessalonians 5:25 ആൻഡ് Romans 15:31. ഇവിടെ രണ്ടിടത്തും പൗലോസ്ലീഹ മധ്യസ്ഥത ആവശ്യപ്പെട്ടു, പ്രാർത്ഥനാ മധ്യസ്ഥത. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, നമ്മൾ വിശുദ്ധന്മാരോട് ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനാ മധ്യസ്ഥത മാത്രം. അവർ യേശുക്രിസ്തുവിന് പകരം കാൽവരി കുരിശിൽ യാഗമായി തീർന്ന് നമുക്ക് രക്ഷയുണ്ടാക്കി ഏക മധ്യസ്ഥരാണെന്ന് നമ്മൾ അവകാശ, യേശുവിന് പകരമുള്ള മറുവില മധ്യസ്ഥരാണ്, യാഗമായി തീർന്ന മധ്യസ്ഥരാണ് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. യേശുക്രിസ്തു മാത്രമാണ് നമുക്ക് വേണ്ടി രക്ഷ നൽകിയ ഏക മധ്യസ്ഥൻ. സഭയുടെ വ്യക്തമായ കാഴ്ചപ്പാട് അത് തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ അതിപരിശുദ്ധനായ പൗലോസ്ലീഹ പോലും ജനങ്ങളോട് ആവശ്യപ്പെട്ടതുപോലെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾ സജി, അതവിടെയാണ് ഇനി അടുത്ത വിഷയം വരുന്നുണ്ട്. താഴേക്ക് വരുമ്പോൾ നമുക്കത് കാണാം. ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാം, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടിലേക്ക് അവരിപ്പം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് വാങ്ങിപ്പോയവരോടും പ്രാർത്ഥിക്കുന്നു? വളരെ കൃത്യമായ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ച ക്ലാസ് കേട്ടിട്ടുള്ളവർക്കറിയാം. അവര് സജീവമായിട്ട് നിൽക്കുന്നു, അവരെ കേൾക്കുന്നു, കാണുന്നു, സംസാരിക്കുന്നു, അവരുടെ ആത്മാക്കളെ ദൈവം വീണ്ടെടുത്ത് സജീവരായി നിൽക്കുന്നു, ന്യായവിധിയിൽ അവരിടപെടുന്നു, ദൈവത്തോടുള്ള ഒപ്പം സ്വർഗരാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് പങ്കും ഓഹരിയുമുണ്ട്. അവര് അവരുടെ മധ്യസ്ഥതയിലാണ് അഭയം പ്രാപിക്കുന്നത്. പ്രാർത്ഥനാ മധ്യസ്ഥതയാണ് നമ്മള് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഏകയാഗ ബലിയുടെ മധ്യസ്ഥതയല്ല, ഏകയാഗ ബലി ഒരിക്കലായി എന്നേക്കുമുള്ള മഹാപുരോഹിതൻ എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ ഒരിക്കലായി ചെയ്തത് യേശു ക്രിസ്തു മാത്രമാണ്. തന്റെ ഓർമ്മയ്ക്കായി താൻ വരുന്നത് വരെ അപ്രകാരം അനുഷ്ഠിപ്പീൻ എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് നമ്മൾ ആ ഏകയാഗ ബലിയുടെ അനുസ്മരണം വിശുദ്ധ കുർബാനയായി നടത്തുന്നത് എന്നുള്ളത് മാത്രം പ്രത്യേകം ഓർത്തിരിക്കുക. ആ വാക്യത്തിന്റെ വിശദാംശം അതാണ്. അപ്പൊ പാസ്റ്റർ പറയുക, പാസ്റ്ററോട് അന്നമ്മ വീണ്ടും ചോദിച്ചു, അത് ശരി, ഏക മധ്യസ്ഥൻ ക്രിസ്തുവേ ഉള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞ വിശുദ്ധ പൗലോസ് ജീവിച്ചിരിക്കുന്ന വേറെ മധ്യസ്ഥന്മാരോട് അപേക്ഷിച്ചിരുന്നു എന്ന് സമ്മതിക്കുന്നില്ലേ? അപ്പോൾ വേറെ മധ്യസ്ഥന്മാരാകാം. പാസ്റ്റർ പറയുക, സമ്മതിക്കുന്നു. അന്നമ്മ പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന വേറെ മധ്യസ്ഥന്മാർ ഉണ്ടാകുമെന്ന് പാസ്റ്റർ സമ്മതിക്കുന്നു. ശരീരത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളോട് പ്രാർത്ഥിക്കരുതെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അന്നമ്മ പറയുക, ജീവിച്ചിരിക്കുന്നവരാകാമെന്ന് പാസ്റ്റർ സമ്മതിക്കുന്നു. മരിച്ചുപോയവരോടാകരുതെന്ന് വേദവസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പാസ്റ്റർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അന്നാമ അവതരിച്ചോടെ ക്ലിയർ ആക്കി, പ്രാർത്ഥിക്കണമെന്നോ പ്രാർത്ഥിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല അല്ലേ? പാസ്റ്റർ പറഞ്ഞു, അതെ. അന്നാമ അത്തരത്തിൽ വ്യക്തമായ വേദവാക്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് വിശുദ്ധ സ്നേഹന്മാരുടെ നടപടികളെയും അവരിൽ നിന്ന് കണ്ടും കേട്ടും ഗ്രഹിച്ചുമുള്ള പൂർവ്വപിതാക്കന്മാരുടെ ഉപദേശങ്ങളെയും ചട്ടങ്ങളെയും കാനോനുകളെയും ഒക്കെ നാം ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കണമെന്നുള്ളത് വേദാനുസരണമാണല്ലോ. മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് സ്വീകരിക്കണമെന്നുള്ളത് വേദാനുസരണം. ധാരാളം വാക്യങ്ങൾ നമ്മൾ കണ്ടോ? എങ്കിലും രണ്ട് വാക്യം നമുക്ക് ഒരു മരുന്നിനൊന്ന് വായിച്ചേക്കാം. 2 Timothy 2:2
നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക.
കണ്ടോ, ഇതാ പാരമ്പര്യം എന്ന് പറയുന്നത്. അതാണ് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുന്ന കാര്യങ്ങളാ. എന്നോട് കണ്ടതും കേട്ടതും ഒക്കെ അങ്ങനെ മറ്റുള്ളവരെ ഭരമേൽപ്പിക്കുന്നതാണ്. വേദപുസ്തകം എഴുതിയതിനു ശേഷവും കണ്ടും കേട്ടും ഉള്ള കാര്യങ്ങൾ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിച്ചു കിട്ടുന്നതാണ് പാരമ്പര്യം കാനോനാകളെന്നൊക്കെ പറയുന്നത്. ഫിലിപ്പിയർ 4:9
എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിക്കും.
എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിക്കും. ഞാൻ എഴുതി വെച്ചേക്കുന്ന മാത്രമല്ല, എന്നോട് പഠിച്ച്, എന്നോട് ഗ്രഹിച്ച്, എന്നോട് കേട്ട്, ഞാൻ പറഞ്ഞ കേട്ട്, ഞാൻ ചെയ്യുന്നത് കണ്ട്, അതെല്ലാം പ്രവർത്തിപ്പി. ഇതെല്ലാം ചെയ്യേണ്ട എവിടെ? സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ആത്മീയ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെയാണ് സഭയിൽ ട്രഡീഷൻസ് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നതെന്നും വീണ്ടും നേരത്തെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതെങ്കിലും ഒന്ന് നിങ്ങളെ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം അപ്പോസ്തോലിക സഭയിലെ നടപടിക്രമങ്ങളെയും നാം അറിഞ്ഞിരിക്കണം. അത് നിഷേധിക്കാവുന്നതല്ല എന്ന് പറയുക. പാസ്റ്റർ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ. ഈ മരിച്ചുപോയ വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചാൽ അവർക്കത് കേൾക്കാൻ സാധിക്കുമോ? അവർക്ക് സംസാരശക്തി ഉണ്ടാകുമോ? അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? ഇവിടെ ഒരു വിശദീകരണം കൂടെ തരാൻ എന്റെ മനസ്സ് പെട്ടെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ രണ്ട് വാക്യങ്ങൾ കൂടി, ആരാണ് ഈ വിശുദ്ധന്മാർ എന്നുള്ളതും കൂടി ഒന്ന് ഉറപ്പിച്ചേച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതായത് സഭയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, എല്ലാ കുർബാനയിലും നമ്മൾ ഓർക്കുക, പരിശുദ്ധനായ ഏക പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏക റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ പിന്നെ എന്താണ് ഈ പരിശുദ്ധൻ? വിശുദ്ധ മാർത്തോമാ ശ്ലീഹ, വിശുദ്ധ പരിമല തിരുമേനി, പരിശുദ്ധ ഗീവർഗീസ് സഹോദരൻ എന്നൊക്കെ നമ്മൾ പറയുന്നേ, പരിശുദ്ധ ദൈവമാതാവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് രണ്ട് വാക്യങ്ങൾ. അത് നേരത്തെ പഠിച്ചിട്ടുള്ളതാ, ഓർമ്മയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ കൊണ്ടുവരുന്നു. 50-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. Psalm 50:5, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. അപ്പോൾ ദൈവം തന്നെ ചിലരെ വിശുദ്ധന്മാരെന്ന് വിളിച്ചേക്കുക. ആരാണ് ആ വിശുദ്ധന്മാർ? എന്താ അവരുടെ ഡെഫിനിഷൻ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാർ. എങ്ങനെയാ അവർ യാഗം കഴിച്ച്? ബലിയർപ്പിച്ചിട്ടുണ്ട്, എന്നാൽ തങ്ങളുടെ ജീവിതം തന്നെ ദിവസനിധിയിൽ യാഗമായി അർപ്പിച്ചു. ഗീവർഗീസ് സഹോദരായ ഓർക്കുന്ന ദിവസങ്ങളായിരുന്നു April 23 മുതൽ മേടമാസം 23 വരെ, അല്ലെങ്കിൽ May 6-7 വരെ ഉള്ള ദിവസങ്ങള് ഗീവർഗീസ് സഹോദരായ ഓർക്കുന്നത്. യാഗം കഴിച്ചു തന്റെ ജീവിതം 23-ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിന് വേണ്ടി റെഡ് മാറ്റഡം, രക്തസാക്ഷിത്വം സ്വീകരിച്ചു. പരിമല തിരുമേനി യാഗം കഴിച്ചു, വൈറ്റ് മാറ്റഡം, അതും രക്തസാക്ഷിത്വമാ. പക്ഷെ എങ്ങനെയാ തന്റെ ജീവിതം സമർപ്പിക്കുകയായിരുന്നു, വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിലേക്ക് മാറ്റിവെച്ച് സമർപ്പിക്കുകയായിരുന്നു. ദൈവമാതാവിന്റേതും ഒരേ സമയം രക്തസാക്ഷിത്വത്തിന്റെ ആ ഒരു അനുഭവത്തിലൂടെ, തീവ്രമായ അനുഭവങ്ങളിലൂടെ പോയെങ്കിലും മാതാവ് വൈറ്റ് മാറ്റഡം, അനുഗ്രഹീതമായ ജീവിതം ദൈവസന്നിധിയിൽ യാഗമായിട്ട് സമർപ്പിച്ചു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ, അതാ യാഗമായിട്ട് അർപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അർപ്പിച്ചവര് രക്തം ചിന്തി മരിച്ചവരാകാം, അല്ലാത്തവരാകാം, അവരെല്ലാം വിശുദ്ധന്മാരാണെന്ന് 50-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയും. ഇനി ഭൂമി വിശുദ്ധന്മാരുണ്ടോ? ഉണ്ട്. 16-ാം സങ്കീർത്തനം 3-ാം വാക്യം, ആരാണ് വിശുദ്ധന്മാർ? 16-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലെ വിശുദ്ധന്മാരും അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അവർ ദൈവപ്രസാദം സ്വീകരിച്ചവരാണ് ഭൂമിയിലെ വിശുദ്ധന്മാർ. എന്താണത്? ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഒരു ഹൈന്ദവ സഹോദരൻ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവന്റെ കയ്യിൽ അവലോ മലരോ എള്ളോ പഴമോ ശർക്കരയോ അവിലോ എന്തെങ്കിലും കാണും. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നിവേദ്യമാണ്, ദൈവത്തിന് നിവേദിക്കാൻ കൊണ്ടുപോവുക. എന്നാൽ പൂജാരി അതിൽ പൂജിച്ചു, അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അർത്ഥം മനസ്സിലാകാൻ പറയുന്നതേ ഉള്ളൂ. ദൈവപ്രീതി അത് ലഭിച്ചതിന് ശേഷം തിരിച്ചു കിട്ടുമ്പോൾ അതേ സാധനം, ഫിസിക്കലി ഒരു മാറ്റവും ഇല്ലാതെ ദൈവപ്രീതി അതിലുണ്ട്, ദൈവാനുഗ്രഹം അതിലുണ്ടെന്ന് വിശ്വസിച്ച് അവർ തിരിച്ച് അതേ സാധനം മേടിക്കും. അതിന്റെ പേര് പ്രസാദം. അങ്ങോട്ട് പോയപ്പോ നിവേദ്യം, ഇങ്ങോട്ട് വന്നപ്പോ പ്രസാദം. നമ്മള് പ്രമേയ സദനകളിലെല്ലാം ചൊല്ലുന്നുണ്ട്, കർത്താവ് ഞങ്ങളുടെ യാഗം നിന്റെ സന്നിധിയിൽ, ഞങ്ങളുടെ ജീവിതമെല്ലാം നിന്റെ സന്നിധിയിൽ പ്രസാദമായി തീരണമേ. ഇവിടെ തിരുവചനം വളരെ കൃത്യമായി പറയുന്നു, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അവരുടെ ജീവിതം നിവേദ്യമായി ദൈവസന്നിധിയിൽ അർപ്പിച്ചു, ദൈവപ്രസാദം ലഭിച്ചവരെ വിശുദ്ധന്മാരും ദൈവം തന്നെ വിളിച്ചേക്കുക. പിന്നെ ധാരാളം പുതിയ നിയമത്തിൽ ധാരാളം ഇടങ്ങളിൽ വിശുദ്ധന്മാരെന്നുള്ള കാറ്റഗറി നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരു വാക്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമുക്ക് മുൻപിലേക്ക് പോകാം. ഇവരാണ് വിശുദ്ധന്മാർ, അവർ സജീവമായി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. അവരോടാണ് പ്രാർത്ഥനാ മധ്യസ്ഥത, ഏകയാഗ ബലിയുടെ മധ്യസ്ഥതയല്ല, അത് ഏക മധ്യസ്ഥൻ യേശു മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനാ മധ്യസ്ഥത ഈ വാങ്ങിപ്പോയി ഒരു സജീവരായിട്ട് നിൽക്കുന്ന വിശുദ്ധന്മാരോടാണ് നമ്മൾ അർപ്പിക്കുന്നതെന്ന് ഉറപ്പിക്കുക. പാസ്റ്റർ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ. ഈ മരിച്ചുപോയ വിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് കേൾക്കാൻ സാധിക്കുമോ? അവർക്ക് സംസാരശക്തി ഉണ്ടാകുമോ? അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? ഇതൊക്കെയാണ് അറിയേണ്ടത്. അന്നമ്മ പറയാം, വാങ്ങിപ്പോയ വിശുദ്ധന്മാർക്ക് കേൾക്കുവാനും ഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിവുണ്ടെന്ന് തിരുവചനപ്രകാരം തെളിയിക്കുന്നത് കഴിഞ്ഞാൽ വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ശരിയും ആവശ്യവുമാണെന്ന് പാസ്റ്റർ സമ്മതിക്കും അല്ലേ? ഉള്ള പാസ്റ്റർ പറഞ്ഞു, അതുമാത്രം പോരാ, അങ്ങനെ പ്രാർത്ഥിച്ചതായും ഫലം ലഭിച്ചിട്ടുള്ളതായും കൂടെ തെളിയിക്കണം. ഉടനെ എന്നാമ പറഞ്ഞു, ശരി, വാങ്ങിപ്പോയവർക്ക് സംസാരശക്തി ഉണ്ടാകുമോ എന്ന് തന്നെ ആദ്യം പരിശോധിക്കാം. ഒന്ന് ശമുവേൽ 28-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ, 11 മുതൽ 19 വരെ വാക്യങ്ങൾ. അവിടെ ലെങ്തി ആയതുകൊണ്ട് അത് വായിക്കണമെന്നില്ല. സാമുവേൽ 28:11-19. സംഭവം നിങ്ങൾക്ക് അറിയാം, ശൗൽ രാജാവ് മരിച്ചുപോയ ശമുവേൽ പ്രവാചകന്റെ ആത്മാവിനെ വരുത്തിച്ച് എന്ത് സംഭവിക്കുന്നുവെന്നും അത് ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും ചോദിക്കുന്നതായ ഭാഗമാണ് സാമുവേൽ 28:11-19. അപ്പൊ ശൗൽ രാജാവിന് എന്ത് ഭവിച്ചുവെന്നും ഭാവിയിൽ എന്താണ് ഭവിക്കാൻ പോകുന്നതെന്നും ശമുവേൽ പറയുന്ന ഭാഗമാണ് ഇതെന്ന് പാസ്റ്റർ പറഞ്ഞു. ഉടനെ എന്നാമ പറഞ്ഞു, ഈ ശമുവേൽ നേരത്തെ മരിച്ചുപോയ ആളല്ലേ? മരിച്ചുപോയ ശമുവേൽ ജീവിച്ചിരുന്ന ശൗൽ രാജാവിനോട് സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ പറഞ്ഞതായി തിരുവെഴുത്തുകളിൽ കാണുമ്പോൾ മരിച്ചവർക്ക് സംസാരശക്തി ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം സമ്മതിക്കാമോ? ഉടനെ പാസ്റ്റർ പറഞ്ഞു, കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അന്നമ്മ പറഞ്ഞു, ഇനിയും കേൾക്കണോ? ഈ ഒറ്റ സംഭവം കൊണ്ട് തന്നെ സത്യം ബോധ്യമായില്ലേ? എന്നാലും പറയാം. ഹസ്കിയൽ 32:21, 32:21, 32-ാം അധ്യായം 21-ാം വാക്യം ഹസ്കിയൽ പ്രവചനം.
വീരന്മാരിൽ ബലവാന്മാരായവർ അവന്റെ സഹായക്കാരോടുകൂടെ പാതാളത്തിന്റെ നടുവിൽ നിന്ന് അവരോട് സംസാരിക്കും.
അത് മതി. വീരന്മാരിൽ ബലവാന്മാരായവർ അവന്റെ സഹായക്കാരോടുകൂടെ പാതാളത്തിന്റെ നടുവിൽ നിന്ന് അവരോട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരായ വീരന്മാർ പാതാളത്തിന്റെ നടുവിൽ ചെന്ന് അവരോട് സംസാരിക്കും. അപ്പൊ പാതാളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആത്മാക്കൾ ഉള്ള ഇടമാണ് പാതാളം. അവിടെ ചെന്ന് അവർ സംസാരിക്കും, പരേതര മരിച്ചുപോയവർ സംസാരിക്കും എന്ന് പറയുകയാണ്. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 33 വരെ വാക്യങ്ങൾ, അതൊന്ന് വായിച്ചു. നമുക്കറിയാവുന്ന സംഭവമാണെങ്കിലും ചെറിയ കുറച്ച് വാക്യങ്ങളെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു. ലൂക്കോസ് 9-ാം അധ്യായം 28 മുതൽ 33 വരെ, ലൂക്കോസ് ചാപ്റ്റർ നമ്പർ 9:28-33.
ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. രണ്ടു പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ എരിശിലേമിൽ പ്രാപിപ്പാനുള്ള ദിവ്യാണത്തെ കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം
അപ്പം ഈ മരിച്ചുപോയ മോശയും എലിയാവും വന്ന് യേശു ക്രിസ്തുവിനോട് തന്നെ സംസാരിക്കുക. യേശു ക്രിസ്തുവിനോട് സംസാരിക്കുന്നത് എന്താ സംസാരിക്കുന്നേ? ഈ യെരുശലേമിൽ സംഭവിക്കുവാനുള്ള കഷ്ടാനുഭവങ്ങളെ പറ്റി, പീഡാസഹനത്തെ പറ്റി ഒക്കെ, ഭാവിയിൽ നടക്കാനുള്ള കാര്യത്തെ പറ്റി ഒക്കെ പറയുക. അപ്പൊ പഴയ നിയമത്തിൽ ശൗവേല് മാത്രമല്ല, പുതിയ നിയമത്തിൽ നേരത്തെ വാങ്ങിപ്പോയ ഞാൻ അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണ്, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നു എന്ന് തിരുവചനം ഓർപ്പിക്കുന്ന പോലെ മോശയും ഏലിയാവും അവരെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായി സംസാരിക്കുന്നതായിട്ട് കൃത്യമായിട്ട് കാണും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് സഭയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണെന്ന് പറഞ്ഞു. മോശ മരിച്ചടക്കപ്പെട്ട വ്യക്തിയാണ്, ഏലിയാവ് മരണം കാണാതിരുന്ന വ്യക്തിയാണ്, യേശു ക്രിസ്തു വരെ ഇവരെല്ലാവരും തേജസ്കരിക്കപ്പെടുകയാണ്. ഇന്ന് നമ്മൾ ജീവനോടിരിക്കുന്നു, നമ്മുടെ പ്രതിനിധിയായിട്ട് ഏലിയാവ് മരണം കണ്ടിട്ടില്ല, പക്ഷെ രൂപാന്തരപ്പെടുന്ന ഒരനുഭവം, മരിച്ചുപോയവരുടെ ആത്മാക്കൾ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഇനി തേജസ്കരിക്കപ്പെടുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. മരിക്കാത്തവര് രൂപാന്തരപ്പെടും, അതാണ് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പോലെ നമ്മൾ രൂപാന്തരപ്പെട്ടു പോകും. വാങ്ങിപ്പോയവര് അവര് അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കി ജീവനോടിരിക്കുന്നവരായി നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അത് സഭയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതാണ് സഭയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ഇതാണ് സഭ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് സജീവമായിട്ട് നിൽക്കുന്ന അനുഭവം. അതിന്റെ പ്രീ ടേസ്റ്റ് നമ്മളിവിടെ അനുഭവി മുന്നാസ്വാദനം നടത്തിക്കൊണ്ടിരിക്കുക. ഓരോ ആരാധനയിലും മരിച്ചുപോയവര് സജീവരായി നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം. അപ്പോൾ പാസ് പറഞ്ഞു, മോശയും ഏലിയാവും വന്ന് കർത്താവിനോട് സംസാരിക്കുന്ന ഭാഗമാണത്. എന്നാണോ പറയുക, കർത്താവിന് വളരെ മുമ്പേ മരിച്ചുപോയ മോശയും ഏലിയാവും വന്ന് കർത്താവിനോട് സംസാരിക്കുന്നു. അപ്പോൾ മരിച്ചവർക്ക് സംസാരശക്തി ഉണ്ടോ? എന്ത് പറയുന്നു? എന്തെങ്കിലും സംശയമുണ്ടോ? രക്തസാക്ഷികളായി നിദ്ര പ്രാപിച്ചവർ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. 2 വാക്യം കൂടി അന്നാമ പറഞ്ഞു, വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ, റെവലേഷൻ ചാപ്റ്റർ നമ്പർ 7:9-10.
ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലിയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നു ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഭാരതഭൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്നു.
മതി, കണ്ടോ എന്താ സംഭവിച്ചേ. ഇതിനു ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി കുരുത്തോലയുമായിട്ട് സ്വർഗത്തിലുണ്ട് കേട്ടോ. അതാ നമ്മൾ ഈ ഓശാനയ്ക്ക് ഇടുക്ക സ്വർഗത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ പിടിക്കാൻ ഇവിടെ ഇവിടെ വെച്ചേ പഠിക്കുന്നത് നല്ല. സ്വർഗത്തിലും ചെല്ലുമ്പോൾ നമുക്കത് വേണം. അതല്ലാതെ കുരുത്തോല വേണ്ട, ദൂക്കുറ്റി വേണ്ട. ദൂക്കുറ്റിയുടെ ഒക്കെ കാര്യം മുന്നോട്ട് വരുമ്പോൾ പറയാം. നിലവിളക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞാല് ഇതെല്ലാം ഇവിടെ ഉള്ളതാ. നമ്മുടെ ഓർത്തഡോക്സ് ആരാധന എന്താണോ അതാ സ്വർഗത്തിൽ നടക്കുന്നത്. എന്നിട്ട് കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്നവർ അത്യുച്ചത്തിലാർത്തുകൊണ്ടിരുന്നു. അപ്പോൾ മരിച്ചുപോയവര്, രക്തസാക്ഷികളായി നിദ്ര പ്രാപിച്ചവര് ദൈവസിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് ആലയത്തിൽ അവർ രാപ്പകൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇവിടെ പറയുക. 11-12 വാക്യങ്ങളിൽ അവർ അമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്ക് സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആ പാട്ടാണ് നമ്മൾ പാടുന്നത്. സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും കർത്താവിന് എന്നേക്കും, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും അവനത്രേ, ഹല്ലേലൂയ എന്നൊക്കെ നമ്മൾ പാടുന്ന പാട്ടതാ. അപ്പോൾ പിന്നെ 14 മുതൽ 17 വരെ വാക്യങ്ങളും കൂടെ അതേ അധ്യായത്തിൽ തന്നെ.
യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിനെ അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്ന അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യമുള്ള കുഞ്ഞാണ് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും.
നോക്കൂ, അവര് രാപ്പകൽ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ നിന്ന് സജീവമായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ജനസമുദ്രം എന്ന് പറയുകയാണ്. ഉടനെ അന്നാമ പറഞ്ഞു, ഇനിയും വേണേ പറയാം. അന്നാബാസ് പറഞ്ഞു, വേണ്ട അന്നാമേ, സ്തോത്രം സ്തോത്രം, അത് സമ്മതിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു മോശയും ഏലിയാവുമായി സംസാരിക്കുന്നത് മുഖാമുഖം കണ്ടുകൊണ്ടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും ഹൃദയ വിചാരങ്ങളും അവൻ അറിയുന്നു എന്ന് ബോധ്യമാകുന്നത്? ഉടനെ അന്നാമ ചോദിച്ചു, അതായത് മോശയും ഏലിയാവുക്ക് നേരിട്ട് മുഖാമുഖമല്ലേ സംസാരിച്ച്, നമ്മൾ അങ്ങനെ അല്ലല്ലോ എന്ന് പറയുക. ഉടനെ അന്നാമ ചോദിച്ചു, അനന്യാസിനെ സഫീറയുടെയും വഞ്ചനയെ പറ്റി അവരോ മറ്റാരെങ്കിലുമോ പറയാതെ എങ്ങനെയാണ് വിശുദ്ധ പത്രോസ് മനസ്സിലാക്കിയത്? ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നൽകിയ ഈ ശക്തി മരണശേഷം എടുത്തു കളയുമെന്നാണ് വിചാരിക്കുന്നത് എന്തിനാണ്? ഉടനെ അന്നാമ ഒരു കാര്യം ചോദിച്ചു, ജീവിച്ചിരുന്നപ്പോ പത്രോസ് അനന്യാസിന്റെ സഫീറയുടെയും ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞല്ലോ, ദൈവം അതിന് ശക്തി കൊടുത്തു. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ള കഴിവ് ഇല്ല എന്നാണ് അവർ. അല്ലെങ്കിൽ തന്നെ അബ്രഹാം പിതാവിന്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അബ്രഹാം പിതാവ് ധനവാനായ മനുഷ്യനോട് പറയുന്നുണ്ട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യങ്ങളെ പറ്റി അറിയുന്നുണ്ട്. ആ ധനവാനായ മനുഷ്യൻ നാട്ടിൽ നടക്കുന്ന സഹോദരന്മാരുടെ ചിന്തകളെ പറ്റി അറിയുന്നുണ്ട്. ഈ ചിന്തകളൊക്കെ ഉള്ളതായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പാസ് പറയുക, മരണശേഷം നമ്മുടെ പ്രാർത്ഥനയോ ആവശ്യങ്ങളോ അവർ അറിയുന്നു എന്നുള്ളതിന് തെളിവ് എന്താണ്? ഉടനെ അന്നാമ അതിന് മറുപടി പറയുക, ലൂക്കോസ് 15:10 വായിക്കാമോ? ലൂക്കോസ് 15:10
അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
അനുദപിക്കുന്ന ഒരു പാപിയെ അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിലെ മാലാഖമാർ സന്തോഷിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ഭൂമിയിലുള്ള പാപിയുടെ അനുതാപം സ്വർഗത്തിലെ മാലാഖമാർ എങ്ങനെ അറിഞ്ഞ് സന്തോഷിക്കുന്നു? കൊണ്ട വാസ്തു പറഞ്ഞു, അത് മാലാഖമാരല്ലേ, മരിച്ചുപോയ വിശുദ്ധന്മാരല്ലല്ലോ. ഉടനെ അന്നാമ മറുപടി പറഞ്ഞു, മത്തായി സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 22:30
പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രയാവുന്നു.
അവരെ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ എത്രയാകുന്നു, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞവര് സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. അപ്പൊ അന്നമ്മ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന അതാണ്, മരിച്ചുപോയവര് ദൂതന്മാരെ പോലെയാണ്. ദൂതന്മാരെന്ത് ചെയ്തു, സ്വർഗത്തിലെ മാലാഖമാരെ അനുദവിക്കുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലെ മാലാഖമാര് സന്തോഷിക്കുന്നു. അപ്പോൾ മാലാഖമാരെ പോലാണെന്ന് പറഞ്ഞ കർത്താവ് പറയുമ്പോൾ മാലാഖമാരെ പോലാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റമൊന്നുമില്ല. മാലാഖമാരുടെ അവസ്ഥ എന്താണോ അതേ അവസ്ഥ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അനുദപിക്കുന്ന പാപിയെ കുറിച്ച് സ്വർഗത്തിലെ മാലാഖമാർ അറിയുന്നത് പോലെ വാങ്ങിപ്പോയവർക്ക് അറിയാൻ സാധിക്കുമെന്നാണ് അന്നാമ്മയുടെ പക്ഷം. പിന്നെ പാസ്റ്റർ ചോദിക്കുക, അതുകൊണ്ട് എന്താണ്? ഉടനെ അന്നമ്മ പറയുക, എബ്രായർ 1:14 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് വായിക്കണമെന്നില്ല. ദൈവദൂതന്മാർ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ എന്ന് ചോദിക്കുന്നു. എബ്രായർ 1:14 ദൈവദൂതന്മാര് രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ എന്ന് ചോദിക്കുക. മത്തായി 22:30 പുനരുത്ഥാനത്തിന്റെ മക്കൾ സ്വർഗത്തിലെ ദൂതന്മാരെ, നമുക്ക് നമ്മൾ വായിച്ചത് ദൈവദൂതന്മാരെ പോലെയാണെന്നും വായിക്കുന്നു. ഉടനെ പാസ്റ്റർ ചോദിച്ചു, ഈ വാക്യങ്ങൾ കൊണ്ട് അന്നാമ എന്താ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്തോത്രം. ഉടനെ അന്നാമ പറഞ്ഞു, പാസ്റ്ററെ, നിഷ്പക്ഷമായും മുൻവിധി കൂടാതെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. മനുഷ്യ വിചാരങ്ങൾ അറിയുവാൻ മാലാഖമാർക്ക് കഴിയുമെങ്കിൽ പ്രകൃതിയിൽ മാലാഖമാർക്ക് സദൃശ്യര് ശുശ്രൂഷയ്ക്ക് സേവകാത്മാക്കളായി മാലാഖമാരെ ലഭിച്ചിട്ടുള്ളവരും മാലാഖമാരെക്കാൾ അധികാരവും ശക്തിയും കൂടുതലായി ലഭിച്ചിട്ടുള്ളവരും പുത്രസ്വീകാര്യം ലഭിച്ചിട്ടുള്ളവരും നിത്യതയിൽ വസിക്കുന്നവരുമായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥന കേൾപ്പാൻ നിശ്ചയമായും സാധിക്കില്ലേ? വന്നാമ ചോദിക്കുക, മാലാഖമാരുടെ സദൃശ്യരും നമ്മുടെ ശുശ്രൂഷയ്ക്ക് സേവകാത്മാക്കളായിട്ട് മാലാഖമാരുണ്ടെന്ന്, അപ്പൊ നമ്മുടെ പദവി ഓർത്തോളണം. മനസ്സിലായി? മനുഷ്യരുടെ പദവി എന്ന് പറയുന്നത് മാലാഖമാര് നമ്മുടെ രക്ഷിക്കപ്പെടുന്നവരുടെ രക്ഷപ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് അതിനേക്കാൾ പദവിയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ മാലാഖമാരെക്കാൾ അധികാരവും ശക്തിയും കൂടുതലായി ലഭിച്ചിട്ടുള്ളവരും പുത്രസ്വീകാര്യം ലഭിച്ചിട്ടുള്ളവരും നിത്യതയിൽ വസിക്കുന്നവരുമായ വിശുദ്ധന്മാരുടെ ആത്മാക്കൾക്ക് നമ്മുടെ പ്രാർത്ഥന കേൾപ്പാൻ നിശ്ചയമായും സാധിക്കുകയില്ലേ? ഉടനെ പാസ്റ്റർ പറഞ്ഞു, അതൊരു യുക്തിവാദമാണ്. അന്നമ്മ മറുപടി, എന്താ യുക്തി ഒരു ദുർഗുണമാണോ? കാര്യകാരണങ്ങളെ വസ്തുനിഷ്ഠമായി ഇണക്കി ചേർത്ത് ചിന്തിക്കുമ്പോൾ സംശയരഹിതമായി ലഭിക്കുന്ന ബോധ്യത്തെയാണ് യുക്തി എന്ന് പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. പാസ്റ്റർ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും മരിച്ചുപോയ വിശുദ്ധന്മാർ അറിയുന്നു എന്നുള്ളതിന് വേറെ തെളിവുകളുണ്ടോ? അന്നാമ പറഞ്ഞു, ധാരാളം ഉണ്ട്, പറയാം. മത്തായി 19:28
യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
മതി മതി. അപ്പോൾ 12 സിംഹാസനങ്ങളിൽ നിന്ന് ന്യായം വിധിക്കാനുള്ള കഴിവ് അവർക്ക് കൊടുത്തു. 1 കൊരിന്ത്യൻ 6:2 ശുദ്ധിമാന്മാർ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യൻ 6:2. അതുകൂടാതെ വെളിപാട് 2:26 വായിക്കാമോ? റെവലേഷൻ ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 26. നോട്ട് 22 എന്ന് അവിടെ എഴുതിയിരിക്കുന്ന തെറ്റാണ്, 26 ആണ് വാക്യം.
ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും.
ആ, അപ്പോൾ ജയിച്ച് ആ ഒരു പദവിയിലേക്ക് എത്തുന്നവര്, വിശുദ്ധന്മാരായി തീരുന്നവര്, അവസാനത്തോളം എന്റെ ക്രിയകളെ കാത്തുകൊള്ളുന്നവന് എന്ത് ചെയ്യും? ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും എന്ന് എഴുതിയിരിക്കും. അപ്പോ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുവാൻ മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ ന്യായം വിധിക്കുകയും അധികാരം നടത്തുകയും ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിക്കുക. ഉടനെ പാസ്റ്റർ മറുപടി പറയുക, ലോകത്തിലെ സംഭവങ്ങൾ അവർക്ക് അറിയാമായിരിക്കാം. എന്നാൽ കർത്താവ് മോശയും ഏലിയാവുമായി മുഖാമുഖം സംസാരിച്ചതുപോലെ മരിച്ചുപോയ ഒരു വിശുദ്ധനുമായി ജീവിച്ചിരിക്കുന്ന ഒരുവൻ മുഖാമുഖമായി സംസാരിക്കുകയോ അപേക്ഷിക്കുകയോ അപേക്ഷ കേൾക്കുകയോ ചെയ്തതിന് തെളിവുണ്ടോ? അതാണ് അറിയേണ്ടത്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോന്നിനും കൃത്യമായി മറുപടി കൊടുത്തോണ്ടിരിക്കുമ്പോൾ പുള്ളി ചോദ്യത്തിന്റെ ശൈലി മാറ്റി മാറ്റി പോവുക. അത് സാധാരണ മുട്ടാപ്പോക്ക് ഇങ്ങനെ പറയുന്ന പോലെ തന്നെ ചോദിക്കുക. ടിപ്പിക്കൽ പാസ്റ്ററാ ഇത്. ഉടനെ അന്നാമ പറയുക, ഉണ്ട് പാസ്റ്ററെ, പറയാം. 1 Samuel 28:15-19 വരെ വാക്യങ്ങളിൽ ഒന്ന് വായിച്ചു. എഗെയിൻ അത് വന്നുകൊണ്ട് 1 Samuel 28:15-19 ഒന്ന് ശമുവേൽ അധ്യായം
നീ എന്നെ വിളിച്ചതിനാൽ എന്റെ സ്വസ്ഥതയുടെ ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. അവനെ ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്തീയർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരമറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതിന് സമൂഹത്തിന്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിനോട് ചോദിക്കുന്നു? യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജ്യത്വം യഹോവ നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല, അമാലേക്കിന്റെ മേൽ അവന്റെ ഉഗ്രകോപം നടത്തിയതുമില്ല. അതുകൊണ്ട് യഹോവ ഇക്കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. യഹോവ നിന്നെയും ഇസ്രായേലിനെയും ഫെലിസ്തീയരുടെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോടുകൂടെ ആവും. ഇസ്രായേൽ പാളയത്തെ
അപ്പോ മരിച്ചുപോയ ശമുവേലിന്റെ ആത്മാവ് വളരെ കൃത്യമായി ശൗലിനോട് മുഖാമുഖം സംസാരിക്കുന്ന ലതപുസ്തകത്തിൽ നിന്നുള്ള തെളിവ് അന്നാമ എടുത്തു കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, പ്രത്യക്ഷപ്പെട്ട അവർ തങ്ങളിൽ സംസാരിക്കുകയും ശൗലിന്റെ അപേക്ഷാനുസരണം ദൈവനിശ്ചയം അവനെ അറിയിക്കുകയും ചെയ്യുന്ന ഭാഗം മുമ്പേ പാസ്റ്റർ വായിച്ചല്ലോ. മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് സംസാരശക്തി ഉണ്ടെന്നും, അപ്പൊ ശമുവേൽ നമുക്കറിയാം, ശമുവേൽ ബാലൻ എത്ര ഭംഗിയായി ദൈവസന്നിധിയിൽ ജീവിച്ച് വാങ്ങിപ്പോയ വ്യക്തിയാ, അവിടുന്ന് ആത്മാവ് വന്നിട്ടാ സംസാരിക്കുന്നത് വളരെ കൃത്യമായി തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ ഭാവി കാര്യങ്ങൾ കൂടി അവർക്ക് ഗ്രഹിപ്പാൻ ശക്തി ഉണ്ടെന്നും, നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും, അതായത് ശൗലിന്റെ ഇനി ഭാവി നടപടിയെ പറ്റി മറ്റ് പ്രവാചകന്മാരൊന്നും പറയാതിരുന്നപ്പം ശമുവേലിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി ചോദിക്കുന്ന ഭാഗമാണ് അത് വായിക്കുന്നത്. ഉണ്ട് അവിടെ മറുപടി ശമുവേൽ കൃത്യമായിട്ട് പറയുക, അവർക്ക് അത് ഗ്രഹിപ്പാൻ ശക്തി ഉണ്ടെന്നും നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അവർക്ക് കേൾക്കാൻ കഴിയുമെന്നും മനസ്സിലായല്ലോ. പറയുക, ഇനി നമ്മുടെ അപേക്ഷാനുസരണം മരിച്ചുപോയവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കുന്നുണ്ടെന്ന് അറിയണം. അന്നാ മോറ, ശരി, ഞാനൊന്ന് ചോദിക്കട്ടെ. ജീവനോടിരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്കും പിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ വാങ്ങിപ്പോയ ശേഷം അപ്പോഴും ജീവിക്കുന്ന വിശുദ്ധാത്മാക്കൾ ആ പ്രാർത്ഥന നിർത്തിക്കളയുമെന്ന് വിചാരിക്കുന്ന എന്തുകൊണ്ടാണ്? എന്നാ പാസ്റ്റർ പറയും, അതൊക്കെ യുക്തിയും വ്യാഖ്യാനങ്ങളും ഒക്കെയാണ്, എനിക്ക് വേണ്ടത് വേദത്തെളിവാണ്. അന്നാമ പറഞ്ഞു, വേദവാക്യങ്ങളിലെ സന്ദർഭ സാഹചര്യങ്ങളും കാര്യകാരണ സംഭവങ്ങളും ഒക്കെ യോഗ്യമായി യോജിപ്പിച്ച് ചിന്തിച്ചാണ് വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് തീരുമാനത്തിലെത്തുന്നത്. ഉണ്ണബാസ് പറഞ്ഞു, അതൊക്കെ ശരിയാ, വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി വേദത്തെളിവുകൾ വല്ലതും ഉണ്ടോ? സ്തോത്രം. ഉടനെ അന്നമ്മ പറഞ്ഞു, ജെറമ്യാവ് 15:1, ജെറമ്യാവ് 15:1.
യഹോവ എന്നോട് അരുളിച്ചെയ്തത്, മോശയും ശമൂവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സ് ഈ ജനത്തിലേക്ക് ചായുകയില്ല. ഇവരെ എന്റെ മുൻപിൽ നിന്ന് ആക്കിക്കളക, അവർ പൊയ്ക്കൊള്ളട്ടെ.
മതി മതി, മോശയും ശമൂവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ ഹൃദയം ഈ ജനത്തിലേക്ക് ചായുകയില്ല. നിങ്ങൾക്കറിയാം, മോശ ജീവിച്ചിരുന്നപ്പോ വളരെ കൃത്യമായി മോശയുടെ പ്രാർത്ഥന കേട്ട് മോശയുടെ മുഖത്തെ ആദരിച്ച് ദൈവം അവർക്ക് മറുപടി കൊടുത്ത. ഇപ്പൊ മരിച്ചുപോയ ശൗല് ശമുവേലിനെ ശൗല് ജീവനോടിരിക്കുന്ന ശൗല് മരിച്ചുപോയ ശമുവേലിന്റെ ആത്മാവിനോട് പ്രവചനം ചോദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പൊ ഈ മോശയും ഈ ശമുവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ ഹൃദയം ഈ ജനത്തിലേക്ക് ചായ എന്ന് പറഞ്ഞാൽ, അവരെന്നോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാലും എന്റെ ഹൃദയം ഈ ജനത്തിലേക്ക് ചായുകയില്ലെന്ന് തന്നെ അർത്ഥം. ഇത് യഹൂദന്മാരെ പറ്റി ദൈവം കൽപ്പിക്കുന്നതാണ്. വളരെ മുമ്പേ മരിച്ചുപോയ മോശയും ശമുവേലും ഇവർക്ക് വേണ്ടി അപേക്ഷിച്ചാലും ഇവരുടെ കഠിന പാപങ്ങൾ മോചിക്കപ്പെടുകയില്ലെന്ന് ദൈവം കൽപ്പിക്കുന്നു. അതിൽ നിന്നും വിശുദ്ധന്മാരായ വാങ്ങിപ്പോയവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവുള്ളതായി വ്യക്തമാകുന്നു. എന്നാ പാസ്റ്റർ പറഞ്ഞു, ഇത് അത്ര വ്യക്തമല്ല, വ്യാഖ്യാനിച്ചു വരുത്താമെന്നേ ഉള്ളൂ. അപ്പൊ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ട് പുള്ളിക്ക് ബോധ്യപ്പെടുന്നില്ല കേട്ടോ, ഇത് തന്നെ പെന്തക്കോസ്തുകാരുടെ സ്വഭാവം. എന്നാ പറഞ്ഞു, വ്യാഖ്യാനിച്ചാണല്ലോ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന സംഖ്യ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ അത് സക്കരിയ പ്രവചനം 1:12-13 വാക്യങ്ങൾ വായിച്ചാട്ടെ എന്ന് പറയുക. സക്കരിയ പ്രവചനം 1:12-13 വാക്യങ്ങൾ വായിക്കാനായിട്ട്.
എന്നാറെ, യഹോവയുടെ ദൂതൻ സൈന്യങ്ങളുടെ യഹോവയെ, ഈ എഴുവ കുത്തിച്ചിരിക്കുന്ന യെരൂശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കും എന്ന് ചോദിച്ചു.
മതി മതി മതി. അപ്പോൾ യഹോവയുടെ ദൂതൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ കോപിച്ചിരിക്കുന്ന യെരുശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കുമെന്ന് ചോദിച്ചു. അതായത് കഴിഞ്ഞ 70 സംവത്സരമായിട്ട് നീ യെരുശലേമിനോടും യഹൂദയോടും ഒന്നും കരുണ ചെയ്യുന്നില്ല, ഇനി എന്നുവരെ എന്ന് ദൂതൻ ചോദിക്കുക. അതിന് യഹോവ തന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കായും ആശ്വാസകരമായും അരുളി ചെയ്തു എന്നുള്ള വാക്ക് 13-ാം വാക്യം അങ്ങനെ, അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് എന്ന് ഇത് പാസ്റ്റർ തന്നെ വായിച്ചു. അന്നാമ മറുപടി പറയുക. 4 കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാകുന്നത്. 1, ദൈവദൂതൻ ഈ പട്ടണങ്ങളോട് ദൈവമുണ്ടായി. 2, പട്ടണങ്ങളുടെ മേലുണ്ടായ ദൈവകോപം അവൻ അറിഞ്ഞു. 3, പട്ടണങ്ങൾക്ക് വേണ്ടി അവൻ ദൈവത്തോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. 4, അവന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവം സംതൃപ്തനായി എന്നും വ്യക്തമായി കാണുന്നുവെന്നും സമ്മതിക്കാമോ? ഉണ്ണേ ബാസ് പറഞ്ഞു, സമ്മതിക്കാതിരിക്കാൻ സാധ്യമല്ലാത്ത ഒരു തെളിവാണല്ലോ. സ്തോത്രം. പുള്ളി അങ്ങനെ ആദ്യമായിട്ട് ഒരു കാര്യം സമ്മതിച്ചു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത്ര കൃത്യമായിട്ട് സമ്മതിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവം ആ മധ്യസ്ഥ പ്രാർത്ഥന കേട്ടു എന്നുള്ളത്, നല്ല വാക്കും ആശ്വാസ വാക്കും അരുളി ചെയ്തല്ലോ യഹോവയാം ദൈവം, അത് സമ്മതിക്കുക പാസ്റ്റർ. ഉണ്ണേ അന്നാമ്മ പറഞ്ഞു, പാസ്റ്ററെ ധനവാനും ലാസറും മരിച്ചു. മരിച്ചവനായ ധനവാൻ അപേക്ഷിക്കുന്നു, ഇതാവേ ഈ ലാസറിനെ എന്റെ ഭവനത്തിലേക്ക് അയക്കണമേ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കാൻ അവൻ സാക്ഷ്യം പറയട്ടെ എന്ന് ലൂക്കോസ് 16:27 കാണുന്നു. ഒരു പാപിയായി മരിച്ച ധനവാൻ അവന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ വാങ്ങിപ്പോയ വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കുകയില്ലേ? അതിലെന്താണ് സംശയിക്കുന്നത്? പാസ്റ്റർക്ക് ബോധ്യമായോ? അന്ന പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, സ്തോത്രം. അന്നാമ്മ ഇതുപോലുള്ള തെളിവുകൾ വേറെ ഉണ്ടോ? ഉടനെ അന്നാമ്മ പറഞ്ഞു, ഉണ്ട്. വെളിപാട് 5:8 എന്ന് വായിച്ച് വെളിപാട് 5:8 Revelation 5:8
വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും
അപ്പോ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം. കണ്ടോ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന അതൊരു ധൂപവർഗം നിറഞ്ഞ പൊൻകലശമായിട്ടാ സ്വർഗത്തിൽ തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. അത് കുടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ വീണു എന്ന് അവൾ അവിടെ വായിക്കുക. ഇനി വെളിപാട് പുസ്തകത്തിൽ തന്നെ അടുത്ത അധ്യായം 6:9-10
അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു.
ആ കണ്ടോ, മരിച്ചുപോയവരുടെ വിശുദ്ധന്മാര് കണ്ടോ, അവര് എന്താണ്, ദൈവവചന നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെ കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും. നോക്കൂ, ഇവിടെ എല്ലാം വാങ്ങിപ്പോയവര് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, മറുപടി പറയുന്നു, ഭാവിയിൽ വരാനിരിക്കുന്ന നടപടികളെ പറ്റി പറയുന്നു. എല്ലാം കൃത്യമായി വേദപുസ്തകത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് അന്നാമ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഈ വാക്യങ്ങളിൽ വാങ്ങിപ്പോയ വിശുദ്ധന്മാരിൽ ചിലർ ദുഷ്ടന്മാരോട് പ്രതികാരം ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നതായും കാണും. ഇത് തിരുവചനങ്ങളാണല്ലോ. പാസ്റ്റർക്ക് ഇനിയും എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ണ പാസ്റ്റർ പറഞ്ഞു, സ്തോത്രം. ഇപ്പോഴൊന്നും തോന്നുന്നില്ല, സംശയമൊന്നും തോന്നുന്നില്ലെന്നാ പറഞ്ഞു. എന്നാൽ ധൂപവർഗമെന്നും ധൂപകലശമെന്നും പറയുന്നത് എന്താണ്? അന്നേ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ സ്വർഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ധൂപവർഗം ധൂപകലശം ഇതൊക്കെ ഉണ്ട്. ഇനിയും വാക്യങ്ങൾ താഴോട്ട് വരുന്നുണ്ട്. ഉണ്ടായ അന്നാമ്മ പറഞ്ഞു, എന്തിനാ ഈ ധൂപവർഗവും ധൂപകലശവും ഒക്കെ സ്വർഗത്തിൽ? അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, എന്റെ ഓർത്തഡോക്സ് വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വളരെ കൃത്യമായി സ്വർഗത്തിൽ ധൂപവർഗവും ധൂപകലശവും ഒക്കെ ഇരിക്കെ തന്നെ സ്വർണ ധൂപകലശം ഉണ്ടെന്നാ പറയുന്നുണ്ട്, സ്വർണ ധൂപകലശം ഉണ്ടെന്നാ. അപ്പൊ അതിരിക്കെ തന്നെ നമ്മള് ഭൂമിയില് ആ ആരാധനയെ നമ്മൾ പ്രീടേസ്റ്റ് ചെയ്യുന്നു. അതേ അർത്ഥത്തിൽ കുരുത്തോലയുണ്ട്, ധൂപവർഗമുണ്ട്, ധൂപകലശമുണ്ട്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പൊ പെന്തക്കോസ്തുകാരും ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടതല്ലേ എന്ന് എനിക്കും അങ്ങ് തോന്നിപ്പോവുക. ഉടനെ എന്തിനായത് ഈ ധൂപവർഗം എന്ന് പാസ്റ്റർ ചോദിച്ചു. ഉടനെ അന്നാമ്മ പറഞ്ഞു, അതാണ് ഞങ്ങളുടെ ധൂപപ്രാർത്ഥന. കുന്തിരിക്കോ ധൂപുറ്റി ഉപയോഗിക്കുന്നു. യെരുശലേം ദൈവാലയത്തിലും ധൂപപ്രാർത്ഥന നടത്തുക പതിവായിരുന്നല്ലോ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകും. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിക്കും. എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകും എന്ന് മാലാഖി പ്രവചനം 1:11 വായിക്കുന്നു. ഇതാണ് എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിക്കും. ഇത് പ്രവചനമാണ്, അതുകൊണ്ടാണ് നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. എല്ലായിടത്തും മലാഖി പ്രവചനം ഏറ്റവും അവസാനത്തെ പ്രവചനമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത് പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന കാര്യങ്ങളെ പറ്റിയല്ല, ശേഷം നടക്കാനുള്ള കാര്യത്തെ പറ്റിയ. അതുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ അത് ചെയ്യുന്നതെന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിക്കും. എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകും. മലാഖി 1:11 ഈ ഭാഗം വായിച്ചിട്ടില്ലേ? ധൂപ്രാർത്ഥന വേദാനുസരണമാണ്. 2:4 ദൈവാലയത്തിൽ ധൂപം അർപ്പിക്കണമെന്ന് ശലോമോൻ പറയുന്നുണ്ട്. അത് തന്നെ 2:6 പറയുന്നുണ്ട്. പഴയ നിയമ ധൂപ പ്രാർത്ഥനയെ പറ്റിയാണ് എബ്രായർ 9:4 പറയുന്നത്. വായിച്ച് എബ്രായർ 9:4 ഹീബ്രൂസ് ചാപ്റ്റർ നമ്പർ 9:4 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാ, എങ്കിലും ഒന്ന് ഓർക്കാനായിട്ട.
അതിനെ അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശം കലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടവും പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തള്ളിട്ട വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിന് മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കിരൂപുകളും ഉണ്ടായിരുന്നു.
ആ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പഴയ കാലഘട്ടത്തെ പറ്റി പറയുക, അവിടെ ധൂപകലശവും ധൂപവർഗവും ഒക്കെ ഉണ്ടായിരുന്നു. പൊൻതൂപകലശമായിരുന്നു സ്വർണം. ഞങ്ങളും അത് വേദാനുസരണം നടത്തുന്നു. വിശുദ്ധ സഭയുടെ സകല വിശ്വാസാചാരങ്ങളും വേദാനുസരണമാണ്. നിങ്ങളത് പഠിച്ചിട്ടില്ല, ചെയ്യുന്നതുമില്ല എന്നേ ഉള്ളൂ. അണ്ണാ പാസ്റ്റർ പറയുക, തിരുവചന രഹസ്യങ്ങൾ പലതും പഠിക്കാനുണ്ട്, സ്വതന്ത്രം അല്ലേരിയ. അണ്ണാന്നാമ പറഞ്ഞു, പാസ്റ്ററേ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജീവിച്ചിരിക്കുന്ന വിശുദ്ധനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നത് ശരിയും ആവശ്യവുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ വാങ്ങിപ്പോയ വിശുദ്ധന്മാരോട് അപേക്ഷിക്കുന്ന എത്രയോ ആവശ്യവും ഫലപ്രദവുമാണ്. കാരണം വിശ്വാസികൾക്ക് മരണമില്ലല്ലോ. യോഹന്നാൻ 11:26 ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും മരിക്കുകയില്ല എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. റോമർ 6:23 ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ അത്രേ. എബ്രായർ 12:1 വിശുദ്ധന്മാർ വാങ്ങിപ്പോയാലും നമുക്ക് ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, അത് നമ്മൾ വായിച്ചിട്ടുള്ളതാ. എബ്രായർ 12:1-21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതൊന്ന് പാസ്പോർട്ട് വീണ്ടും ചോദിച്ചു, ഇതുപോലുള്ള വേദത്തെളിവുകൾ ഇനിയുമുണ്ടോ? അന്നമ്മ പറഞ്ഞു, ധാരാളമുണ്ട്. എബ്രായർ 12:22 മുതൽ 24 വരെ വാക്യങ്ങൾ വായിച്ചാട്ടെ എന്ന് പറയുക. ഉണ്ടെ നമുക്കറിയാവുന്നതായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. പാസ്റ്റർ പെട്ടെന്ന് വായിക്കുന്നു. സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആത്മാക്കളുണ്ട്, നീതിമാന്മാരുടെ ആത്മാക്കളുണ്ട്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു ഉണ്ട്, ദൂതന്മാരുടെ സർവ്വസംഘമുണ്ട്. ഇതെല്ലാമാണ് സഭയെന്ന് നമുക്കറിയാം. അന്നമ്മ, ഈ വാക്യത്തിൽ നിന്നും പാസ്റ്റർ എന്താണ് മനസ്സിലാക്കുന്നത്? സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തോട് ഒന്നിച്ച് ദൈവത്തോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണെന്നുള്ളത് എത്രയോ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ഈ വേദവാക്യങ്ങളെയും വേദാനുസരണമായ വിശുദ്ധ സഭയുടെ വിശ്വാസ ആചാരങ്ങളെയുമാണ് പാസ്റ്ററും കൂട്ടരും പരിഹസിക്കുന്നത്. ഇത് ദൈവം പൊറുക്കുമോ പാസ്റ്ററെ? ഒന്ന പാസ്റ്റർ പറഞ്ഞു, അന്നാമേ, വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എത്രത്തോളം വേദാനുസരണമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഈ സത്യങ്ങൾ അറിയുവാൻ ഇടയായതിൽ സന്തോഷിക്കുന്നു. ഇപ്പൊ പോകട്ടെ, ഇനിയും വരാം. ഒന്നാന്നാമ പറഞ്ഞു, അന്നാമ വിടുകയല്ല. ഒന്നാന്നാമ പറഞ്ഞു, ക്ഷമിക്കണേ, അല്പം കൂടെ പാസ്റ്റർ പറയാനുണ്ട്. പാസ്റ്ററെ, ഇയോബ് 42:8 വായിക്കാട്ടെ? വായിക്കണമെന്നില്ല, സമയ ചുരുക്കം മൂലം പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഇയോബ് 42:8 പാസ്റ്റർ പറയുക, യോബ് നിങ്ങൾക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കട്ടെ, അവന്റെ മുഖത്തെ ഞാൻ കൈക്കൊള്ളും. ഇയോബിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഇയോബ് പ്രാർത്ഥിച്ചാൽ ആ മധ്യസ്ഥ പ്രാർത്ഥന കൈക്കൊള്ളാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന വേദവാക്യമാണ് ഇയോബ് 42:8. ഉടനെ നമ്മ പറഞ്ഞു, ഇയോബിന്റെ സ്നേഹിതന്മാരുടെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുകയില്ലെന്നും അവർക്ക് വേണ്ടി തന്റെ സ്നേഹിതനായ നീതിമാനായ യോഗ പ്രാർത്ഥിക്കട്ടെ എന്നുമാണ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്നില്ലെന്നും വ്യക്തമാകുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ശക്തിയേറിയതാണ്, ഫലദായകമാണ്. യാക്കോബ് 5:16 പാസ്റ്റർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നീതിമാന്മാരുടെ പ്രാർത്ഥന, യോബിന്റെ കൂട്ടുകാരുടെ പ്രാർത്ഥന കൈക്കൊണ്ടില്ല, യോബിന്റെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധന്മാരെ നമ്മുടെ പ്രാർത്ഥന അഥവാ കർത്താവെ കൈക്കൊണ്ടെങ്കിൽ ഇല്ലെങ്കിലും നീ യോബിന്റെ മുഖം ആദരിച്ചതുപോലെ
വിശുദ്ധന്മാരുടെ മുഖം ആദരിച്ച് അവരുടെ മധ്യസ്ഥയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് ദൈവത്തിന്റെ നീതിയോട് നമ്മൾ അപേക്ഷിക്കുക. പ്രാർത്ഥനകളുടെ എല്ലാം തുടക്കം നമ്മളിൽ നിന്ന് തന്നെ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ശക്തിയേറിയതാകുന്നു. യാക്കോബ് 5:16 ചോദിച്ചിട്ട് ബാസ്തുക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. ബാസ്തു പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. ഇയോബ് 42:7-8 വാക്യങ്ങളിൽ ഇയോബിന്റെ സ്നേഹിതന്മാരോട്, നിന്നോടും നിന്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് നമ്മുടെ നേരിട്ടുള്ള പ്രാർത്ഥനയേക്കാൾ ദൈവത്തിന് മുമ്പാകെ സ്വീകാര്യമായത് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ദിവസം പ്രവർത്തിച്ചിട്ടുള്ള ദൈവദാസന്മാരും നീതിമാന്മാരുമായ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണെന്നാകുന്നു. മാത്രമല്ല പാപികളായ നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ സ്വീകാര്യമല്ലാതെയും വരുന്നു. ഉടനെ പാസ്റ്റർ ചോദിച്ചു, നീതിമാന്റെ പ്രാർത്ഥന ശക്തിയേറിയതാകുന്നുവെന്ന് തിരുവചനമുണ്ടല്ലോ. ഉടനെ അന്നമ്മ പറഞ്ഞു, അതെ, അതുപോലെ 1 Kings 11:11 വാക്യങ്ങളിൽ, നിന്റെ രാജ്യം നിന്നിൽ നിന്ന് ഞാൻ എടുത്തു കളയും, എങ്കിലും നിന്റെ പിതാവായ ദാവീദിന്റെ നിമിത്തം നിന്റെ നാളുകളിൽ ചെയ്യുകയില്ല എന്ന് കാണുന്നു. ശലോമോനോട് പറയുന്നതായ കാര്യമാണ്. ശലോമോനോട് പറയുക, നിന്റെ രാജ്യം നിന്നിൽ നിന്ന് എടുത്തു കളയും, പക്ഷേ നിന്റെ അപ്പനെ ഓർത്തിട്ട്, നിന്റെ മരിച്ചുപോയ ദാവീദിനെ ഓർത്തിട്ട് നിന്റെ കാലത്ത് അത് ചെയ്യുകയല്ല, നിന്റെ മക്കളുടെ കാലത്തേ ഉള്ളൂ. നോക്കൂ, ദൈവം പിതാക്കന്മാരോടും വിശുദ്ധന്മാരോടും കരുണ ചെയ്യുന്ന ദൈവമല്ലേ? അവരുടെ മുഖത്തെ ആദരിക്കുന്ന അതുകൊണ്ടാ നമ്മള് ചാർത്തു നീതിയെ നിന്ന ആചാര്യന്മാരും ചൊല്ലുന്ന സമയത്ത് പറയുന്നത്, നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ മൂലമെന്ന് നമ്മൾ ചൊല്ലുന്നതിന്റെ അർത്ഥം ഇതാ. മനസ്സിലായോ? ആ ദാവീദിനെ പ്രതിയാണെങ്കിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശലോമോനോട് നീ കരുണ ചെയ്തല്ലോ ദാവീദിനെ പ്രതി, അതുപോലെ ഞങ്ങളുടെ പിതാ നിന്റെ അഭിഷിക്തനായിരിക്കുന്ന ദാവീദിനെ പ്രതി ഞങ്ങളോടും കരുണ ചെയ്യണമേ എന്ന് സങ്കീർത്തനത്തിൽ നിന്നും കൂടെ ഉദ്ധരിച്ചാണ് നമ്മൾ ചാർത്തു നീതി എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നത്. ഒരു നീതിമാന്റെ നിമിത്തം ഞാൻ ഗുണം ചെയ്യുമെന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ ആ നീതിമാൻ നിമിത്തം എനിക്ക് ഗുണം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൂടെ? സങ്കീർത്തനം 34:15 Psalms 34:50, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളികൾക്കും തുറന്നിരിക്കുന്നു. കാനായിൽ വെച്ച് അത്ഭുത പ്രവർത്തനമുള്ള കാലം തികയാതിരുന്നിട്ടും തന്റെ മാതാവിന്റെ അപേക്ഷ പ്രകാരം ആ ഭവനക്കാരുടെ ആവശ്യം നിറവേറ്റി കൊടുത്തില്ലേ? ഇതെല്ലാം ചിന്തിക്കുമ്പോൾ വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും കൂട്ടായ്മയും ആവശ്യമാകുന്നുവെന്ന് ബോധ്യപ്പെടുന്നു. ഉണ്ണ പാസ്റ്റർ പറഞ്ഞു, ഇത്രയധികം തെളിവുകൾ വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്നമ്മ പറഞ്ഞു, ഒന്നുകൂടി പറയാം, 2 Kings 13:20 ഒന്ന് വായിച്ചു. ഇത് ഹോളി റിലിക്സ്, നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള എങ്കിലും ഓർമ്മയിലേക്ക് വെക്കുന്നു. തിരുശേഷിപ്പുകളുടെ പ്രത്യേകതയുള്ള രണ്ട് വാക്യങ്ങൾ പറയാം. 2 Kings 13:20, Second Kings 13:20.
എന്നാൽ ഏലീഷ മരിച്ചു, അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലീഷാവിന്റെ കല്ലറയിൽ ഇട്ടു. അവൻ അതിൽ വീണു, ഏലീഷായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ചു, കാലൂന്നി എഴുന്നേറ്റു.
മരിച്ചുപോയ ഏലീഷായുടെ, വിശുദ്ധനായ ഏലീഷായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ഒരു മൃതന്റെ ശരീരം എഴുന്നേറ്റതായിട്ട് നമ്മൾ കാണുന്നു. ഇത് തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:12 12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് Chapter 19:12-13. 19:12-13 വാക്യങ്ങളിൽ എന്താ അവിടെ എഴുതിയേക്കുന്നേ? ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കുക. 11:12 വാക്യങ്ങൾ, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഒത്തിരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. പൗലോസ്ലീഹായുടെ ശരീരത്തിലെ മേൽമുണ്ട്, റൂമാൽ, ഉത്തരിയും, എല്ലാരും ചോദിക്കും എന്തിനാ കാപ്പ അവിടെ സൂക്ഷിച്ചേക്കുന്നത്, എന്തിനാ ശീലമുടി സൂക്ഷിച്ചേക്കുന്നത്, എന്തിനാ അവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചേക്കുന്നത്, അവരുടെ അസ്ഥികൾ സൂക്ഷിച്ചേക്കുന്നത്. ഇതാ ഉത്തരം, എലിശായുടെ അസ്ഥികൾ മൂലം ജീവനുണ്ടായി, പൗലോസിന്റെ തുണികൾ മൂലം രോഗശാന്തി ഉണ്ടാവുകയാണ്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നടന്ന കാര്യമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു പരിശുദ്ധന്റെ അസ്ഥി കഷ്ണങ്ങൾക്ക് പോലും ഒരു മരിച്ചവനെ ജീവിപ്പിക്കുവാനുള്ള അത്ഭുത ശക്തി ദൈവം നമ്പരാൻ നൽകിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എത്ര അധികം ഫലപ്രദമായിരിക്കും എന്ന് ചോദിക്കുക. ഫാസ്റ്റ് പറഞ്ഞു, സ്തോത്രം സ്തോത്രം അന്നാമേ, വളരെ സന്തോഷം. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം ഇതിനകത്ത് എഴുതിയിട്ടില്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇത്രയും നേരം പറഞ്ഞതിനെല്ലാം നട്ട്സ് എല്ലായിട്ട് ഒറ്റ വാക്യത്തിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ക്രമീകരിക്കാവുന്നതേ ഉള്ളൂ. വെളിപാട് പുസ്തകം 8:3-4 വാക്യങ്ങൾ, വെളിപാട് പുസ്തകം 8:3. മൂന്നോ നാലോ വാക്യങ്ങൾ വിശുദ്ധന്മാരുണ്ടോ, ഒരു പ്രാർത്ഥിക്കുവോ, അത് ദൈവം കേൾക്കുവോ. ഞാൻ മുമ്പേ പറഞ്ഞതിന്റെ കൺക്ലൂഷനും കൂടെയാണ്. സ്വർഗത്തിൽ കുരുത്തോല ഉണ്ടെന്ന് കണ്ടു, ധൂവ് അവർക്കും ഉണ്ടെന്ന് കണ്ടു. ധൂവുക്കുറ്റി, സ്വർണ്ണ ധൂവുക്കുറ്റി, എട്ടാമത് വെളിപാട് എട്ടിന്റെ മൂന്നോ നാല്, മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകരമായി വന്നു, യാഗപീഠത്തിനരികെ നിന്നു, സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ പീഠത്തിന്മേൽ. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടുകൂടെ ചേർക്കേണ്ടതിന് വളരെ ധൂപോർഗം അങ്ങ് കൊടുത്തു. അപ്പം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുണ്ട്, ധൂപോർഗമുണ്ട്, സ്വർണ ധൂക്കുറ്റിയുണ്ട്. നാലാം വാക്യം, ഇത്രയും നേരം നമ്മൾ പഠിച്ചതിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, എട്ടിന്റെ നാല്, ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവ സന്നിധിയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് മുഴുവനായി. ധൂപവർഗത്തിന്റെ പുക, ധൂപം വെച്ച് പ്രാർത്ഥിക്കണം, ആ ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ. വിശുദ്ധന്മാരുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ ധൂവാർപ്പണം നടത്തുന്നുണ്ട്, അത് സ്വർഗത്തിലേക്ക് കയറി, ദൈവസന്നിധിയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ഇനി ഒരു സംശയവും വേണ്ട. വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുക തന്നെ ചെയ്യുന്നു. അവരുടെ പ്രാർത്ഥന മധ്യസ്ഥതയിൽ നമ്മൾ അഭയം പ്രാപിക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക. ഇനി അതിന്റെ കൺക്ലൂഷൻ വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയേക്കുന്നേ. സ്തോത്രം സ്തോത്രം അന്നാമേ, വളരെ സന്തോഷം. വാങ്ങിപ്പോയ പരിശുദ്ധന്റെ അസ്ഥികൾക്ക് പോലും അത്ഭുത പ്രവർത്തന ശക്തി ദൈവം നൽകിയിരിക്കും. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. സ്തോത്രം സ്തോത്രം, കർത്താവിൽ സന്തോഷം. ഹല്ലേലൂയ, ഞാൻ പോട്ടെ, ഇനിയും വരാം. സ്തോത്രം അന്നാമ്മ. എന്നാലാവട്ടെ, നമസ്കാരം. നമുക്ക് സമയം അവസാനിച്ചത് കൊണ്ട് നമുക്ക് ക്ലാസ്സും അവസാനിപ്പിക്കാം. ദൈവമെല്ലാ കൃപകളും നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് പാപികളായ നമുക്ക് വിശുദ്ധന്മാരെ ദൈവസന്നിധിയിൽ യാഗം കഴിച്ച് നിയമം ചെയ്ത് ഭൂമിയിലെ വിശുദ്ധന്മാരെ ദൈവം സ്വീകരിച്ചിരിക്കുന്നു. അവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നു. അവരുടെ മുഖത്തെ ആദരിക്കുന്നു. അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കാം. വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ ആമുഖമായി പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് പകരം പ്രാർത്ഥിക്കുകയോ ദൈവത്തിന് പകരം നമ്മെ അനുഗ്രഹിക്കുകയല്ല. ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണ് പരമയാഗബലിയുടെ ഏക മധ്യസ്ഥൻ. എന്നാൽ പ്രാർത്ഥനാ മധ്യസ്ഥതയിലൂടെ ദൈവമാതാവിന്റെ ശിഷ്യന്മാരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു, ദൈവം അതിന് മറുപടി നൽകുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ശിഷ്യന്മാരുടെ മധ്യസ്ഥതയിൽ ഇതുവരെ മനസ്സോടെ ചെയ്തിട്ടില്ലാത്ത ഒരു നല്ല നിറഞ്ഞ മനസ്സോടെ ഈ കഴിഞ്ഞ പെരുന്നാൾ ഇവിടെ ഗീവർഗീസാദാണ് മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചു. ധാരാളം അനുഗ്രഹങ്ങൾ, രണ്ട് കാര്യങ്ങൾ ഉള്ളത്. ഒന്ന്, ഞാൻ വിസായിക്ക് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 11 മാസത്തോളമായിരുന്നു. ഗീവർഗീസാദാടെ പെരുന്നാൾ നടത്തിയതിന്റെ പിറ്റേന്ന് ഞാൻ പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങള് ദൈവസന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ പറയുമ്പോഴും എന്റെ മനസ്സിലൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്. അതിന്റെ അപ്രൂവല് ഇപ്പൊ വന്നു കഴിഞ്ഞു. ഇനി ബാക്കി അതിന്റെ ഒരു ഇന്റർവ്യൂവും വിസ സ്റ്റാമ്പ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതെങ്കിലും അത് പൂർണ്ണമാകുള്ളൂ എങ്കിൽ 80% അത് ഓക്കെ ആയി കഴിഞ്ഞു. അത് ഗീവർഗീസാദാടെ മധ്യസ്ഥതയിൽ പെരുന്നാൾ നടത്തിയതിന്റെ പിറ്റേന്നാണ് അത് സംഭവിച്ചത്. ഈ പെരുന്നാൾ നടത്തിയതിന്റെ അന്ന് ഞങ്ങൾക്കൊരു വൻകൂറൊരു ചെറിയ പള്ളിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ഒരു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇച്ചിരി സ്ഥലം മേടിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 15 സെന്റ് സ്ഥലം ഇവിടെ വേണമെങ്കിൽ 500,000 കൊടുക്കണം. ഏറ്റവും എക്സ്പെൻസീവ് സിറ്റി, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി അറിയാം ഏറ്റവും എക്സ്പെൻസീവ് സിറ്റി. പക്ഷെ ഞങ്ങൾക്ക് ഒരു 50 സെന്റ് സ്ഥലം 475 ഓഫർ ഞങ്ങൾ കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ദൈവം അത്രയും ഒരു കൃപയും കൂടെ ഈ 5 വർഷത്തെ ശുശ്രൂഷക്കിടയിൽ അതും കൂടെ അത് ആ ഗീവർഗീസാദാടെ പെരുന്നാളിന്റെ അന്ന് ഞായറാഴ്ച വൈകുന്നേരമാണ് ഇവിടെ ശുശ്രൂഷ നടക്കുന്നത്. രാവിലെയാണ് ഇതിനെപ്പറ്റി അറിയുകയും പിറ്റേന്ന് പോയി തിങ്കളാഴ്ച ഓഫർ കൊടുക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തതും പെരുന്നാളിനോടും മധ്യസ്ഥ പ്രാർത്ഥനയോടും ചേർന്ന് തന്നെയാണെന്നുള്ള രണ്ട് സാക്ഷ്യങ്ങൾ കൂടി ഒരു ശുശ്രൂഷ എന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ നിങ്ങളെ അറിയിച്ചു. എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങളുടെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് എന്റെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
അച്ഛന്റെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള ഈ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. അത് എന്റെ തന്നെ അഭിപ്രായമല്ല, എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അച്ഛന് വളരെയധികം ദൈവം ഉപകരിക്കട്ടെ. ഭാവിയിലും അച്ഛനും ചെന്നിരുന്ന പള്ളിയിലും ഇതുപോലെ ഒരു ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു അനൗൺസ്മെന്റ് ഉള്ള, നമുക്ക് നാളെ 3 റീജിയനുകളിൽ കോൺഫറൻസ് നടക്കുകയാണ്. മിഡ് വെസ്റ്റ് റീജിയനും ഹൂസ്റ്റൺ റീജിയനും അതുപോലെ ഫ്ലോറിഡ റീജിയനിലുമായിട്ട് കോൺഫറൻസ് റീജിയണൽ കോൺഫറൻസും ടാലന്റ് കോമ്പറ്റീഷനും കൂടെ നടക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന അത് സക്സസ് ആയി നടക്കുവാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. എല്ലാവരിലും ആത്മീയമായ ഒരു ഉണർവുണ്ടാകാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഒരു പങ്കെടുക്കുന്നവർ വന്ന പോലെയല്ല തിരിച്ചു പോകുമ്പോൾ, കൂടുതൽ ആത്മീയ ഉത്തേജനത്തോടുകൂടി പോകേണ്ടതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിനു വേണ്ടിയായിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ള, May 29th തിരുമേനി ആയിരിക്കും ഒരു ക്ലാസ് എടുക്കുന്നത്. ഒരു ഫ്രൈഡേ ആണത്, ഈ അടുത്ത ഫ്രൈഡേയുടെ അടുത്ത ഫ്രൈഡേ May 29th തിരുമേനി ഒരു ക്ലാസ് എടുക്കുന്നതായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരെയും അറിയിക്കുക. അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാനോട്, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം, അന്നത്തേതും കേൾക്കുക എന്നൊക്കെ വേണം, എല്ലാവരെയും അറിയിക്കുക.
രക്ഷിതാവായ ഉത്തരാജയമുള്ള സ്ത്രീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമെന്ന്, ശുദ്ധമുള്ള റൂഹ ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ പ്രവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണമെന്ന്, ദൈവമായ കർത്താവ് നേരമുക്കിലും കാലമൊക്കെ എല്ലാ സമയത്തും ഞങ്ങളെ മറച്ചുകൊള്ളണമെന്ന്. ദൈവമയോട് സ്നേഹജാതനായ പുത്ര നമ്പുരാനും പരിശുദ്ധ റൂഹയുടെ സംശ്രവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരോട് പരിശുദ്ധ ദൈവമാതാവിന്റെ എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെ അപേക്ഷകളും സദാവർദ്ധി ശുദ്ധിമാറാകണമേ.
ആമേൻ.